2019 May 6 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ശ്രീ ചട്ടമ്പിസ്വാമി സമാധി ദിനത്തിൽ കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗം മലയാളം പ്രൊഫസർ ഡോക്ടർ A.M. ഉണ്ണികൃഷ്ണന്റെ ലേഖനം. ചട്ടമ്പിസ്വാമികളും നവോത്ഥാന ദർശനവും. ഭാരതീയ ഋഷി പാരമ്പര്യത്തിൽ ഒരു സവിശേഷ അധ്യായം രചിച്ച ആചാര്യ സത്തമനാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ. സർവജ്ഞനും ഋഷിയും ഉത്ക്രാന്തനും പരിപൂർണ കാലാനിധിയും മഹാപ്രഭുവുമായ സദ്ഗുരുവാണ് ചട്ടമ്പിസ്വാമികളെന്ന് ജ്ഞാനികളെ അറിഞ്ഞിരുന്നുള്ളൂ. കാരണം 70 ആണ്ട് നീണ്ട ജീവിതം വെറും ലീലയായിട്ടാണ് അദ്ദേഹം നയിച്ചത്. യഥാർത്ഥത്തിൽ ഇത് പരിപൂർണതയുടെ ആവിഷ്കരണമാണ്. ശ്രീകൃഷ്ണന്റെ ജീവിതമാണ് ഈ നിലയിൽ പ്രതാപ് സ്മരണീയം. എങ്കിലും ഇങ്ങനെയുള്ളവർ സാധാരണ നിലയിൽ പലതും ചെയ്യും. സർവവും അവതാര ലീലകൾ തന്നെ. തങ്ങൾ ചെയ്യുന്നതിലൊന്നും കർത്തൃത്വമോ ഭോക്തൃത്വമോ അവർക്കുണ്ടാവില്ലെന്നു മാത്രം. എന്നാൽ ആ കർമ്മങ്ങളുടെ ഫലമോ അനന്തവും അപരിമേയവുമായിരിക്കും. സാമൂഹികവുമായി വിഘടിതവും വികൃതവുമായ ഒരു സമൂഹത്തിലാണ് ചട്ടമ്പിസ്വാമികൾ ഭൂജാതനായത്. കൊല്ലവർഷം 1029 ചിങ്ങം 11 വൈകൃതങ്ങളൊക്കെ മനുഷ്യകൃതം തന്നെ. മിക്കതും ജാതിയുടെ പേരിൽ ഉണ്ടാക്കിയവയും കൂനിന്മേൽ കുരുവെന്ന മട്ടിൽ വൈദേശികമായ അധിനിവേശങ്ങളാൽ കലുഷവും ഭീതിദത്തവും കൂടിയായിരുന്നു അന്നത്തെ കേരളം. കച്ചവടത്തിന് വന്നവർ ഭരണാധികാരികളായി മാറി. വഴിപോക്കൻ വീട്ടുകാരനായതുപോലെ. പിന്നീട് അവരുടെ താൽപര്യങ്ങൾക്കായി അംഗീകാരം. തരാതരം പോലെ അവരുടെ വിശ്വാസങ്ങൾ ഇവിടുത്തെ പ്രമാണമാക്കപ്പെടുകയും ചെയ്തു. നിരുപാധികവും പരിപൂർണ സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നതുമായ മോക്ഷം എന്ന പരമോദ്ധാരമായ അനുഭവത്തെ പരമപദമായി കാണുന്നതാണല്ലോ സനാതനധർമ്മം. ആർഷഭാരത സംസ്കൃതി ലോകത്തിന് സമ്മാനിച്ച പരമധന്യതയാണിത്. ഇതിലും വിശിഷ്ടമായ ഒരാദർശത്തെപ്പറ്റി അതിനു മുൻപോ ശേഷമോ ഉള്ള ചരിത്രത്തിലെങ്ങും പ്രതിപാദിച്ചു കാണുന്നില്ല. അങ്ങനെയുള്ള സൗമ്യോദാത്ത സംസ്കൃതിയെ പരിണയിച്ച ഹിന്ദുമതമാണ് ജാതി കൊണ്ട് കളങ്കിതമായത്. ചരിത്രത്തിലെ ഈ ജീർണഘട്ടത്തിലാണ് ചട്ടമ്പിസ്വാമികളുടെ അവതാര ലീലാരഹസ്യം അമൂല്യമാകുന്നത്. സവർണ അവർണഭേദം മാത്രമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വമിച്ച വിഷമേറ്റ് ജടിലമായി പോയി കേരള സമൂഹം. ബഹുഭൂരിപക്ഷത്തിന് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ വ്യവസ്ഥിതിയുടെ ആധാരഭൂമിക അന്തസാരശൂന്യമെന്ന് തെളിയിക്കുകയാണ് ചട്ടമ്പിസ്വാമികൾ ഒന്നാമത് ചെയ്തത്. പാശ്ചാത്യ ജീവിത രീതികളുടെ പ്രചാരവും ക്രിസ്തീയ മിഷണറിമാരുടെ കുൽസിത പ്രവർത്തനങ്ങളും ഹിന്ദു സമൂഹത്തിന് വൻ ഭീഷണിയുയർത്തിയ ഘട്ടവുമാണത്. ഇത്തരം ആപദ്ഘട്ടങ്ങളിൽ ഉചിതജ്ഞതയോടെ പ്രവർത്തിക്കുക അവതാരമൂർത്തികളുടെ ധർമ്മമാണ്. സാമൂഹികമായ ഇത്തരം തിന്മകളുടെയും അതിക്രമങ്ങളുടെയും നിഗൂഢ കേന്ദ്രങ്ങളിലേക്കുവരെ ചട്ടമ്പിസ്വാമികൾ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും ദൈക്ഷണികമായ അസ്ത്രപ്രയോഗം ആരംഭിക്കുകയായി. വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, ക്രിസ്തുമതഛേദനം മുതലായ അമൂല്യ കൃതികൾ അദ്ദേഹത്തിൽ നിന്ന് കൈരളിക്ക് ലഭിച്ചു. കാളിയാങ്കൽ, നീലകണ്ഠപിള്ള, കരുവാ കൃഷ്ണനാശാൻ തുടങ്ങിയ വാത്മീകളായ ഗൃഹസ്ഥ ശിഷ്യരെ സുസജ്ജരാക്കി നിയോഗിച്ച് പ്രത്യക്ഷ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സ്വാമികൾ മാർഗദർശനം നൽകി. എല്ലാറ്റിനുമുപരി ജാതിയുടെയും മറ്റു വിവേചനങ്ങളുടെയും അർത്ഥശൂന്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വാമികൾ തന്നെ താണാ സമുദായത്തിലുള്ളവരുടെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും അവരുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കൂടാതെ അവരെ ഭൌതികവും ആധ്യാത്മികവുമായ വിദ്യകളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. വേദം പഠിക്കാൻ ശൂദ്രന് അർഹതയില്ലെന്ന വിധിയെ ഉപനിഷത്തുകൾ ഉദ്ധരിച്ച് സ്വാമികൾ ഖണ്ഡിച്ചു. ചാന്തോഖ്യോപനിഷത്തിലെ ജാനശ്രുതിയുടെ ചരിത്രവും സത്യകാമ ജാബാലകഥയുമെല്ലാം ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടു. ശൂദ്രന് വേദ അധ്യയന അധികാരം മാത്രമല്ല വേദമന്ത്രകർത്തൃത്വം കൂടി ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. പ്രബലമതങ്ങൾ ഇന്നും സ്ത്രീകളെ പൌരോഹിത്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. എന്നല്ല, ആരാധനാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ പോലും ചില മതങ്ങൾക്ക് സ്ത്രീക്ക് ഈ നിമിഷം വരെ അനുവാദം കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇതല്ല ഭാരതത്തിലെ അനുഭവം. ഭാരത സ്ത്രീക്ക് പുരുഷനുള്ള ഒരവകാശത്തിനും ഒരു കാലത്തും ആരും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. പണ്ടു മുതൽക്കേ സ്ത്രീക്കിവിടെ വേദാധികാരം ഉണ്ടായിരുന്നു. ഗാർക്കി, മൈത്രേയി തുടങ്ങിയ ബ്രഹ്മവാദിനികളുടെ ചരിത്രം ചൂണ്ടിക്കാണിച്ച് ചട്ടമ്പിസ്വാമികൾ യാഥാസ്ഥിതികരുടെ നിയമക്കോട്ടകൾ തകർത്തുകളഞ്ഞു. ബ്രാഹ്മണനല്ലാത്ത ചട്ടമ്പിസ്വാമികൾ വേദവേദാന്തി വിഷയങ്ങൾ സുസൂക്ഷ്മം പഠിച്ചതും വേദാധികാര നിരൂപണം രചിച്ചതും തന്നെ അന്നത്തെ ചുറ്റുപാടിൽ മഹാവിപ്ലവമാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുമതഛേദനം കണ്ട് അസ്തപ്രജ്ഞരായ ക്രിസ്തീയ സഹോദരങ്ങളെ ക്രിസ്തുമതസാരം രചിച്ച് ആ മതത്തിന്റെ യഥാർത്ഥ പൊരുൾ പകർന്നു കൊടുത്ത മഹാമനസ്കത അങ്ങേയറ്റ മഹത്വമുള്ളതുമാണ്. ഇങ്ങനെ നോക്കിയാൽ ജാതിമതാതിഭേദങ്ങൾക്കതീതമായ സമഭാവന അദ്ദേഹത്തിന്റെ സകല കർമ്മങ്ങളിലും സ്പഷ്ടമായിരുന്നു എന്ന് വ്യക്തമാണ്. മനുഷ്യരിൽ മാത്രമായിരുന്നില്ല വിളയാടിയത്. സ്വാമികളുടെ സമഭാവന സകല പ്രകൃതി സാന്നിധ്യത്തിലും അത് പ്രകടമായിരുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന നിരന്തര അനുഭവത്തിൽ മുഴുകിയവർക്ക് ഇങ്ങനെയല്ലാതെ പറ്റുമോ?